morning. Let us have a discussion on pedigree analysis. There exist so many difficulties in tracing inheritance pattern of human traits. Mendelian patterns of inheritance are normally traced in Drosophila or Xenorhabditis elegans under experimental matings. But here in the case of human traits, inheritance patterns cannot be studied in experimental matings. Because of the long generation time and limited sample size, it is not possible to conduct experimental matings on human beings. Moreover, we have to collect the data data obtained from the offspring produced. These are all difficulties associated with the human beings. So experimental matings are not at all possible in the case of human beings. So we have to find some other alternative methods in order to study the inheritance pattern regarding human traits. So as the controlled crosses are not possible in humans, geneticists must resort to scrutinizing family records. So we have to trace back to the family history, then only we can get information regarding the inheritance pattern. So we can deduce information regarding a trait, whether it is a dominant one or a recessive one, or we can distinguish an autosomal trait from an X-linked trait only from looking back to the family history. So from the family records only we can get information from the mating types and it is possible to get information regarding the inheritance patterns of some rare phenotypes. So the investigator has to trace the history of some variant phenotype. In the sense, it is an abnormal phenotype, not a normal phenotype. Sometimes it is a rare one, sometimes it is a diseased one, like that, a variant phenotype, back through the history of the family, and he has to draw a family tree. So looking back into the history of a family, he can draw a family tree, and the family tree is actually referred to as pedigree. And this pedigree or family tree is actually drawn using some standard symbols. So a family tree drawn using standard symbols is referred to as a pedigree. So the pedigree is actually used for analyzing inheritance pattern of human traits, because it is not possible to conduct controlled crosses in human beings. So in order to get an information regarding the dominance or recessiveness or an autosomal or X-linked inheritance pattern, we have to look back into the history of the family and has to draw a family tree, that is known as a pedigree, using the standard symbols. Actually, pedigree is a family tree drawn with the standard genetic symbols showing inheritance pattern for specific phenotypic characters. Pedigree ennu parnjal oru family tree aanu, that is drawn with the standard genetic symbols. As you know you use standard symbols for writing or drawing a floral formula or a floral diagram. You actually use some standard symbols, like that. Here also we use some standard genetic symbols in order to draw a family tree. That family tree shows inheritance patterns for a specific phenotypic character. So what is a family tree? That is a pedigree. A pedigree means it's a family tree that is drawn with some standard genetic symbols, and this pedigree shows inheritance patterns for specific phenotypic characters. Actually, it is an orderly presentation of family information, and it is the first step in studying the inheritance of traits. So in order to study the inheritance of human traits, we have to draw a pedigree in the very beginning itself. And it is also important in predicting genetic risk, because we are looking back into the history of a family, we can predict the genetic risk associated with the family. By drawing the pedigree, we can get information regarding the variant phenotypes or some rare phenotypes. If it exists in the family, we can get information and we can predict the genetic risk in the family. So pedigree is nothing, it's a family tree drawn with the standard genetic symbols, and it shows the inheritance pattern for specific phenotypic characters. Actually, it is an orderly presentation of a family information. and it is the first step in studying the inheritance of human traits. So let us have a look into the symbols used in human pedigree. Females are here represented using circles. So for representing females, we have to draw a circle, and in order to represent males, we have to draw a small square. So circles for females and squares for males. Then each individual is represented by a Roman numeral, which stands for the generation in the family. That is, we have, when we look back into the history of a family, there will be 1, 2, 3, or 4 generations like that. You may also look back into your history. You itself, it is maybe it's 3rd or 4th generation. Your parents, then your grandparents, your great grandparents. So from your great grandparents, it is a first generation. Your grandparents, second generation. Your parents, 3rd generation, and yourselves, 4th generation. Like that. So each individual is represented by a Roman numeral, that which may stands for the generation in the family. Then for each individual within a generation, we can give a digit. Like that, 1, 2, 3, like that, a digit can be used for representing individuals within a generation. Then a darkened circle or square that will represent an affected individual. That is, if an individual is affected by a specific trait, if we are looking for a recessive homozygous recessive trait, like that of hemophilia, it is homozygous recessive in nature. So that individual affected by the particular trait is represented by a darkened circle. Darkened circle or square. Darkened circle means affected female. Darkened square means affected male. Then a male and female directly connected by a horizontal line, that they are mated and will be having children. That is, a male and female connected by a horizontal line. They are in wedlock and they are having children. Then vertical lines. Vertical lines connects parent to their children. So circles represent females, squares represent males. Individual within a generation represented by Roman numeral. Generation represented by Roman numeral. Then a digit for individual within the generation. Then darkened circle for affected female. Darkened square for affected male. Then male and female directly connected by horizontal line. Entered into the wedlock and are having children. They are mated together. Then vertical lines connects parents to their children. So what is a pedigree analysis? It is the process of determination of the exact mode of inheritance of a gene when sufficient family information is available. So when we look into the history of a family, we will get inheritance pattern or sufficient family information. Then we can determine the exact mode of inheritance of a particular gene, whether a gene is inherited in a dominant fashion or as a recessive manner. So we can get the information by analyzing the family history. So pedigree analysis is the process of determining the exact mode of inheritance of a gene when sufficient family information is available. Many of the genetic disorders of human beings can be dominant or recessive phenotypes and can be either autosomal or X-linked. As you know, autosomal in the sense, what do you mean by autosomal inheritance? Autosomal regarding the autosomes, and X-linked means sex chromosomes. So autosomal disorders are linked with the autosomes, while X-linked are linked with the sex chromosomes, mainly X chromosome. So there are so many genetic disorders in human beings. Either it can be a dominant one or recessive one. So the recessive one, you know, hemophilia, homozygous recessives will be affected by hemophilia. Like that of, there are so many disorders. For a dominant one, achondroplasia, it is an example. It is homozygous dominant will be affected. So we can predict the mode of inheritance of a particular gene, whether it is dominant or recessive, or whether it is autosomal or X-linked, if there are sufficient family information. So we can determine the exact mode of inheritance of a particular gene, and the process is known as pedigree analysis. So, pedigree analysis is a process of determination of exact mode of inheritance of a gene when sufficient family information is available. So, there are so many autosomal and X-linked disorders. Autosomal disorders can be of autosomal recessive or autosomal dominant traits. Here, in the case of autosomal recessive traits, for rare traits, most affected individuals have unaffected parents. Most of the affected individuals will be having unaffected parents because an example is phenylketonuria. As you know, phenylketonuria is a recessive phenotype. So I will tell you an example for this phenylketonuria. This phenylketonuria is determined by an allele that we call it as small p, the normal condition capital P. So remember that it is a recessive phenotype, phenylketonuria. So small p will be phenylketonuria. Its normal condition is capital P. So unaffected people will be having capital P or capital P, small p. So here in the case of autosomal recessive disorders, two points we have to remember is that generally, the disease appears in the progeny of unaffected parents, and that affected progeny include both males and females equally. So, if we look into a pedigree, you are studying the inheritance pattern of a particular gene. You looked into the history of a particular family, and you are having the family history. You have drawn the pedigree. Okay, I hope all of you have understood very well. You have you traced the family history and you have drawn the pedigree using standard symbols. Now you are having the pedigree with you. Now you have to determine the inheritance pattern of a particular gene. So if the trait is an autosomal recessive, you look into your pedigree or you look into the family tree, then what will you see? The disease, if the disease is an autosomal recessive one, the disease appears in the progeny of unaffected parents. Parents nu kolpo onnu kaanulla, but the progeny will be having the disease. Appo ningal oru particular disease aanu ningal study cheyyunnu, ningal pedigree varachu kaniyappo rendu parents nu kolpo illa, pakshe endundo kuttigalku progeny ku kolpo undu. Then the affected progeny include both males and females equally. ഇപ്പം ഒരു പാരൻറ്റിന് രണ്ട് നാല് കുട്ടികളുണ്ടെന്ന് വെച്ചാൽ, രണ്ട് ബോയ്സ് ആൻഡ് രണ്ട് ഗേൾസ്, അതിൽ ഒരു ബോയ്ക്കും ഒരു ഗേളിനും ഡിസീസ് ഉണ്ട്, അതായത് ഈക്വലായിട്ട് ഡിസീസ് ഉണ്ട് എങ്കിൽ ദ ഇൻഹെറിറ്റൻസ് പാറ്റേൺ വിൽ ബി ഓട്ടോസോമൽ റിസസീവ്. ഐ വിൽ ടെൽ യു ഹൗ ദിസ് ഹാപ്പൻസ്. വൺസ് അഗെയിൻ ഐ വിൽ ടെൽ യു, ഇഫ് ദ ട്രേറ്റ് ഈസ് ഓട്ടോസോമൽ റിസസീവ്, വട്ട് വിൽ ബി ദ കീ പോയിൻറ്റ്സ്? Generally, the disease appears in the progeny of unaffected parents, and the affected progeny include both males and females equally. So, when we know that both male and female phenotypic proportions are equal, that is, both males and females are equal at this disease, we can assume that we are dealing with the autosomal inheritance, not X-linked inheritance. Why is it so? X-linked inheritance aanengile females in XX um males in XY um aanu chromosome pattern le XX um XY um. Appo avade orikkalum progeny le males um females inum equal aayittu disease undavilla. Appo males inum females inum equal aayira disease undengile aa disease endayirikkum? Autosomal in nature aayirikkum. So autosomal ini autosomal aayirikkum recessive aanennulladina endha reason nu vachale nammal parnju parents both unaffected aanu nu parna le parents both unaffected aanu then children il undu progeny il equal proportion il undu then unaffected aayittulla parents eppozhum endayirikkum chalappo carriers aayirikkum appo rendu parents um heterozygotes aanengil unaffected aayirikkum but they may be carriers appo aa unaffected aayittulla capital p small p aanengil endu sambhavikkam aa progeny il homozygous recessive aayittulla progeny undava and they may be get affected അപ്പോൾ ഇതുപോലെയാണ് ഒരു ഓട്ടോസോമൽ റിസസീവ് ട്രെയ്റ്റിൻ്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പെഡിഗ്രി വരച്ചു കഴിഞ്ഞാൽ ഇഫ് ദർ ആർ അഫക്റ്റഡ് പ്രോജനി ഫ്രം അൺഅഫക്റ്റഡ് പാരൻസിൽ നിന്ന് അഫക്റ്റഡ് പ്രോജനി ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിസസീവ് ഇൻ നേച്ചർ. ദെൻ ഇഫ് ദർ ഇൻ ഈക്വൽ പ്രപ്പോർഷൻ എമംഗ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ദ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് വിൽ ബി ഓട്ടോസോമൽ. അപ്പോൾ ഓട്ടോസോമൽ റിസസീവ് ആയിരിക്കും ആ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് പാറ്റേൺ സ്റ്റഡി ചെയ്യുന്നത്. സോ ഓട്ടോസോമൽ റിസസീവിന് അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിന് അൺഅഫക്റ്റഡ് പാരൻസ് കാണും. ദെൻ ഓസ്പ്രിംഗ് ഓഫ് ടു അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആർ ഓൾവേസ് അഫക്റ്റഡ്. അത് നിങ്ങൾക്കറിയാം, അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഓസ്പ്രിംഗ് അഫക്റ്റഡ് ആയിരിക്കും. ദെൻ മെയിൽസിനകത്തും ഫീമെയിൽസിനകത്തും ഈക്വൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. ദെൻ ഈ പെഡിഗ്രിയിൽ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിവീൽഡ് ബൈ ദ അപ്പിയറൻസ് ഓഫ് ദി ഫീനോടൈപ്പ് ഇൻ ദ മെയിൽ ആൻഡ് ഫീമെയിൽ പ്രോജനി ഓഫ് അൺഅഫക്റ്റഡ് ഇൻഡിവിജ്വൽസ്. അതാണ് അതിൻ്റെ കീ പോയിന്റ്. ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് റിവീൽഡ് ബൈ ദി അപ്പിയറൻസ് ഓഫ് ഫീനോടൈപ്പ് ഇൻ ദ മെയിൽ ആൻഡ് ഫീമെയിൽ പ്രോജനി ഓഫ് അൺഅഫക്റ്റഡ് ഇൻഡിവിജ്വൽസ്. സോ ഇതിൻ്റെ എക്സാമ്പിളാണ് ഫിനൈൽ കീറ്റോൺ യൂറിയ. സോ അടുത്തതാണ് ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രെയ്റ്റ്സ്. ഹിയർ ദ ഹെട്രോസൈഗോട്സ് ആൻഡ് ഹോമോസൈഗോസ് ഡോമിനൻറ്റ് ഇൻഡിവിജ്വൽസ് ആർ അഫക്റ്റഡ്. ദെൻ അഫക്റ്റഡ് ഓസ്പ്രിംഗ് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ അഫക്റ്റഡ് പാരൻറ്റ്. ഇവിടെ പാരൻറ്റ് ഒരെണ്ണം അഫക്റ്റഡ് ആയിരിക്കും ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രെയ്റ്റ്സിൽ. അപ്പോൾ എപ്പോഴും നോക്കിക്കോണം, ഇഫ് യു ആർ ഡ്രോയിങ് ദ പെഡിഗ്രി ഓർ ഫാമിലി ട്രീ, പാരൻറ്റ്സ് അഫക്റ്റഡ് ആണ്, ഓസ്പ്രിംഗ് അഫക്റ്റഡ് ആണെങ്കിൽ ദ ട്രെയ്റ്റ് വിൽ ബി ഡോമിനൻറ്റ് വൺ. ദെൻ ഈക്വൽ നമ്പർ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ഈക്വൽ നമ്പർ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആൻ ഓട്ടോസോമൽ വൺ. എക്സ്ലിങ്ക്ഡ് ആണെങ്കിൽ ഒരിക്കലും ഈക്വൽ നമ്പർ മെയിൽ ഫീമെയിൽ പ്രപ്പോർഷൻ വരില്ല. ദെൻ പെഡിഗ്രീസ് ഓഫ് അതിൻ്റെ കീ പോയിന്റ് എന്ന് പറയുന്നത് പെഡിഗ്രീസ് ഓഫ് ഓട്ടോസോമൽ ഡോമിനൻറ്റ് ഡിസോർഡേഴ്സ് ഷോ അഫക്റ്റഡ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഇൻ ഈച്ച് ജനറേഷൻ ആൻഡ് ഓൾസോ ഷോ അഫക്റ്റഡ് മെൻ ആൻഡ് വിമൻ ട്രാൻസ്മിറ്റിംഗ് ദ കണ്ടീഷൻ ടു ഈക്വൽ പ്രപ്പോർഷൻസ് ഓഫ് ദർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. അതായത് പാരൻസിലും ഓസ്പ്രിംഗിലും ഒരുപോലെ കാണും. ഇപ്പോൾ ഓട്ടോസോമൽ റിസസീവ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? പാരൻസ് അൺഅഫക്റ്റഡും ഓസ്പ്രിംഗ് അഫക്റ്റഡും ആയിരിക്കും. ഓട്ടോസോമൽ ഡോമിനൻ്റിലാണെങ്കിൽ ഒരു വൺ ഓഫ് ദി പാരൻ്റ് എങ്കിലും അഫക്റ്റഡ് ആയിരിക്കും. നൗ കമ്മിങ് ടു ദ എക്സ്ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡേഴ്സ്. ഇത് നിങ്ങൾ എപ്പോഴും എക്സ്ലിങ്ക്ഡ് റിസസീവ് പഠിച്ചിട്ടുള്ളതാണ്. ഹീമോഫീലിയ ആസ് ആൻ എക്സാമ്പിൾ. ഹിയർ മെനി മോർ മെയിൽസ് ദാൻ ഫീമെയിൽസ് ഷോ ദ ഫീനോടൈപ്പ് അണ്ടർ സ്റ്റഡി. അതായത് മെയിൽസിൽ കൂടുതലായിരിക്കും. മറ്റേ ഓട്ടോസോമൽ ആണെങ്കിൽ എപ്പോഴും മെയിൽ ഫീമെയിൽ പ്രപ്പോർഷൻസ് ഒരുപോലെ ആയിരിക്കും. എക്സ്ലിങ്ക്ഡിലാണെങ്കിൽ, എക്സ്ലിങ്ക്ഡ് റിസസീവ് ആണെങ്കിൽ മെയിൽസ് കൂടുതലും ഫീമെയിൽസ് കുറവും ആയിരിക്കും. ബിക്കോസ് എ ഫീമെയിൽ ഷോയിങ് ദ ഫിനോടൈപ്പ് ക്യാൻ റിസൾട്ട് ഒൺലി ഫ്രം എ മീറ്റിംഗ് ഇൻ വിച്ച് ബോത്ത് ദ മദർ ആൻഡ് ഫാദർ ബെയർ ദി അല്ലീൽ. ഫീമെയിൽസ് XX ആണ്. അപ്പം XX വരണമെങ്കിൽ മെയിൽ പാരൻറ്റിനും ഫീമെയിൽ പാരൻറ്റിനും ഒരുപോലെ ഡിസീസ് ഉണ്ടായിരിക്കണം. വരസ് എ മെയിൽ വിത്ത് ദ ഫീനോടൈപ്പ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വെൻ ഓൺലി ദ മദർ ക്യാരീസ് ദി അലീൽ. ഇഫ് ദ റിസസീവ് അലീൽ ഈസ് വെരി റെയർ, ഓൾമോസ്റ്റ് ഓൾ ഇൻഡിവിജ്വൽസ് ഷോയിങ് ദ ഫിനോടൈപ്പ് ആർ മെയിൽസ്. അപ്പം മദർ ക്യാരിയർ ആയിരുന്നാലും മെയിലിന് അസുഖം വരാം. അതായത് മദറിൻ്റെ എക്സ് ക്രോമസോം ആണ് മെയിലിന് കിട്ടുന്നത്. അപ്പം മദർ ക്യാരി ചെയ്തിരുന്നാൽ പോലും മെയിലിന് കിട്ടാം. അപ്പം വളരെ റെയറായിട്ട് മെയിൽസിനകത്ത് മാത്രമാണ് കാണുന്നതെങ്കിൽ ദ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് വിൽ ബി എക്സ്ലിങ്ക്ഡ് റിസസീവ് വൺ. സോ നൺ ഓഫ് ദി ഓസ്പ്രിംഗ് ഓഫ് അൻ അഫക്റ്റഡ് മെയിൽ ആർ അഫക്റ്റഡ്. അഫക്റ്റഡ് മെയിലിൻ്റേത് മെയിൽ ഓസ്പ്രിംഗ് അഫക്റ്റ് ചെയ്യില്ല. ബട്ട് ഓൾ ഹിസ് ഡോട്ടേഴ്സ് മസ്റ്റ് ബി ഹെട്രോസൈഗസ് ക്യാരിയേഴ്സ് ബിക്കോസ് ഫീമെയിൽസ് മസ്റ്റ് റിസീവ് വൺ ഓഫ് ദെയർ എക്സ് ക്രോമസോംസ് ഫ്രം ദെയർ ഫാദേഴ്സ്. സോ ഹാഫ് ദ സൺസ് ബോൺ ടു ദീസ് ക്യാരിയർ ഡോട്ടേഴ്സ് ആർ എഫക്റ്റഡ്. ടെൽ യു വൺസ് അഗെയിൻ, എക്സ്ലിങ്ക്ഡ് റിസസീവിനാണെങ്കിൽ നൺ ഓഫ് ദി ഓസ്പ്രിംഗ് ഓഫ് ആൻ അഫക്റ്റഡ് മെയിൽ ആർ അഫക്റ്റഡ്. അഫക്റ്റഡ് മെയിലിൻ്റെ ഓസ്പ്രിംഗിൽ അഫക്റ്റ് പ്രോജനിക്ക് ഡിസീസ് ഉണ്ടാവില്ല. ബട്ട് ഓൾ ഹിസ് ഡാട്ടേഴ്സ് മസ്റ്റ് ബി ഹെട്രോസൈഗസ് ക്യാരിയേഴ്സ് ബിക്കോസ് ഫീമെയിൽസിനകത്തെ ഒരു എക്സ് എന്ന് പറയുന്നത് അച്ഛനിൽ നിന്ന് വരുന്നതാണ്. സോ മെയിൽ പാരൻറ്റിൽ നിന്ന് വരുന്നതാണ്. സോ ബിക്കോസ് ഫീമെയിൽസ് വിൽ ബി ഹാവിങ് വൺ ഓഫ് ദി എക്സ് ക്രോമസോം ഫ്രം ദെയർ ഫാദേഴ്സ് ആൻഡ് വിൽ ആക്ട് ആസ് ക്യാരിയേഴ്സ്. ഇപ്പോൾ എക്സ്ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡറിനകത്ത് മെയിൽസ് ആയിരിക്കും കൂടുതൽ ഫീനോടൈപ്പ് കാണിക്കുന്നത് ദാൻ ദി ഫീമെയിൽസ്. അപ്പോൾ മെയിലിൽ കൂടുതൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ മെയിലും ഫീമെയിലും തമ്മിൽ ആ പ്രപ്പോർഷൻ ഈക്വൽ അല്ലാന്നുണ്ടെങ്കിൽ തന്നെ ദാറ്റ് ഇൻഹെറിറ്റൻസ് വിൽ ബി ആൻ എക്സ്ലിങ്ക്ഡ് വൺ. ഇനി മെയിലിലാണ് കൂടുതൽ കാണിക്കുന്നതെങ്കിൽ എക്സ്ലിങ്ക്ഡ് റിസസീവ് ആയിരിക്കും. ബിക്കോസ് ഈ മെയിൽ മെയില് അഫക്റ്റഡ് ആവണമെങ്കിൽ ഒരു എക്സ്ക്രോമസോം മാത്രം മതി. അത് മദർ ക്യാരി ചെയ്തിരുന്നാൽ പോലും, മദറിൻ്റെ എക്സ്ക്രോമസോം റിസീവ് ചെയ്താൽ പോലും മെയിലിന് ഡിസീസ് ഫിനോടൈപ്പ് വരാൻ പറ്റും. അത് എക്സ് ലിങ്ക്ഡ് ഡിസോർഡർ. സോ യു ക്യാൻ ലുക്ക് ഇൻ ടു ദി പെഡിഗ്രി ചാർട്ട്സ് ഗിവൺ ഹിയർ. യു മേ ലുക്ക് ഇൻ ടു ദ പെഡിഗ്രി ചാർട്ട്സ് ആൻഡ് മേക്ക് സം അനാലിസിസ്. യു ക്യാൻ ക്ലിയർലി അണ്ടർസ്റ്റുഡ് whether the inheritance is an X-linked one or autosomal one, whether it is recessive or dominant. And അടുത്തത് ഫൈനലായിട്ട് X-linked dominant disorders. X-linked dominant disorders എന്ന് പറയുന്നത് affected males pass the condition on to all their daughters but to none of their sons. അപ്പോൾ ഡോമിനൻ്റ് ആണെങ്കിൽ അഫക്റ്റഡ് മെയിലിൽ നിന്ന് അഫക്റ്റഡ് ഒരു മെയിൽ പാരൻറ്റിൻ്റെ ഒരു എക്സ് ആണ് ഡോട്ടേഴ്സിന് കിട്ടുന്നത്. അപ്പോൾ ആ എക്സ് ഡോമിനൻ്റ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് ഫീമെയിൽസിന് കിട്ടും. So, affected males pass to the condition onto all their daughters but to none of their sons. അപ്പം അഫക്റ്റഡ് മെയിൽസ് എപ്പോഴും അവരുടെ ഡോട്ടേഴ്സിലോട്ടായിരിക്കും ഇത് പാസ് ചെയ്യുന്നത്, സൺസിന് കിട്ടില്ല. ബിക്കോസ് സണ്ണിന് ആ വൈ ക്രോമസോം ആണ് കിട്ടുന്നത്. അപ്പോൾ എക്സ് ലിങ്ക്ഡ് ഡിസീസ് ഉണ്ടാവണമെങ്കിൽ, ഡോമിനൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അഫക്റ്റഡ് മെയിൽ പാരൻറ്റിൽ നിന്ന് നേരെ അത് ഫീമെയിൽ ഡോട്ടറിലേക്ക് അല്ലെങ്കിൽ ഡോട്ടറിലേക്ക് കിട്ടുകയാണ്. ഫീമെയിൽസ് മാരിഡ് ടു അൺഅഫക്റ്റഡ് മെയിൽസ് പാസ്